കൃപയാൽ നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രേക്ഷകർക്ക് വന്ദനമറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കട്ടെ. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ മുൾപടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം എന്നൊരു വാക്കുണ്ട്. ദ ഫേവർ ഓഫ് ദ ലോർഡ് ഹു ഡ്വൽസ് ഇൻ ദ ബേണിംഗ് ബുഷ്. NIV ബൈബിളിലും കിങ് ജെയിംസ് വെർഷനിലും യഹോവയുടെ പ്രസാദം എന്നതിന് ഗോഡ്സ് ഫേവർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവാഞ്ചലിക്കൽ ഡിക്ഷണറിയിൽ ഫൈൻഡിങ് ഫേവർ മീൻസ് ഗെയിനിങ് അപ്രൂവൽ, അക്സെപ്റ്റൻസ്, സ്പെഷ്യൽ ബെനിഫിറ്റ് ഓർ ബ്ലെസ്സിങ്സ് എന്ന് കാണാം. മുൾപടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം. ആരാണ് മുൾപടർപ്പിൽ വസിച്ചത്, അഥവാ മുൾപടർപ്പിൽ പ്രത്യക്ഷനായത് ആര്, ആർക്കാണ് പ്രത്യക്ഷനായത് എന്നതിന് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. തൻ്റെ അമ്മായിയപ്പനായ ഇത്രോയുടെ ആടുകളുമായി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ എത്തിയ, മരുഭൂമിക്ക് അപ്പുറത്തെത്തി അവിടെ നിന്നും ഹോരേബ് വരെ കൊണ്ടുവന്ന മോശെ മുൾപടർപ്പിൽ കണ്ട തീയാണ് അവിടെ എത്തിച്ചത്. മുൾപടർപ്പ് വെന്തു പോകാതെ ഇരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോശെ അവിടെ എത്തിയപ്പോൾ അവൻ വരുന്നത് കണ്ട യഹോവ മുൾപടർപ്പിൻ്റെ നടുവിൽ നിന്നും അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. താൻ ആരാണെന്ന് 6-ാമത്തെ വാക്യത്തിൽ മോശയോട് ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ മുൾപടർപ്പിൽ മോശ കണ്ടയാൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ. ആരെ കാണാനാണ് അവൻ മുൾപടർപ്പിൽ വന്നത്? തൻ്റെ പ്രസാദം ലഭിച്ചവനെ കാണുവാനായിട്ട് വന്നു. എ ഗുഡ് മാൻ ഒബ്റ്റെയിൻ ഫേവർ ഫ്രം ദ ലോർഡ്. ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു. നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല എന്ന് സദൃശ്യവാക്യം 12-ാം അധ്യായത്തിൻ്റെ 2, 21 വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ പ്രസാദത്തിനൊരു കാലാവധിയുണ്ട്. അതെപ്പോൾ വരെയാണ്? യഹോവയുടെ പ്രസാദം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിനൊരു കാലാവധിയുണ്ട്. അതെപ്പോഴാണെന്ന് ദൈവവചനം പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്ന വ്യക്തിക്ക് അത് ജീവപര്യന്തമുള്ളതാണ്. ആ ജീവപര്യന്തമുള്ള ആ അനുഗ്രഹം, പ്രസാദം ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുവാൻ നാം എന്ത് ചെയ്യണം? ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ നിങ്ങളത് കേട്ടു. ദൈവവചനമായിട്ട് തന്നെ അതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് 1 തെസ്സലോനി 2:13 കാണാം. അപ്പോൾ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചിരിക്കണം. എങ്ങനെ? യിരെമ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവവചനത്തെ തീയോടും ജനത്തെ വിറകിനോടും താരതമ്യം ചെയ്തിരിക്കുന്നു. വചനം ഉള്ളിൽ കത്തണമെങ്കിൽ ജനം തങ്ങളുടെ ഹൃദയത്തെ തകർന്നും നുറുങ്ങിയുമായ ഹൃദയത്തോടെ അഥവാ പാപബോധത്തോടെ ദൈവസന്നിധിയിൽ വരുമ്പോഴാണ് വചനം അവൻ്റെ ഉള്ളിൽ തീ കത്തിക്കുന്നത്. അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കേണ്ട വ്യക്തിക്ക് ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമതായി ആ വ്യക്തി ദൈവീക തെരഞ്ഞെടുപ്പ് ലഭിച്ച ആളായിരിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:30 മറിയയോട് പറയുന്ന ഒരു വാചകമുണ്ട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവിക തെരഞ്ഞെടുപ്പ് ലഭിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളായിരിക്കണം? ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യക്തിയായിരിക്കണം. തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവരിൽ ചിലരാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, യോശുവ, എസ്തർ, നോഹ എന്നിവർ. രണ്ടാമതായി, തിരഞ്ഞെടുപ്പ് തന്നവനിൽ വിശ്വസിച്ച് ഇറങ്ങിയ വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുകയുള്ളൂ. വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടവർക്ക്, ആര് വിളിച്ചോ ആ ആളിനെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12:1-4 അബ്രഹാമിനോട് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശവും അനുഗ്രഹിക്കപ്പെടും. ഞാൻ പറയുന്ന ദേശത്തേക്ക് പോക എന്നേ പറഞ്ഞുള്ളൂ. ദേശമേതാണെന്നോ എത്ര നാളെടുക്കുമെന്നോ വഴിയിൽ കഷ്ടതയുണ്ടോ എന്നോ ഒന്നും അബ്രഹാമിനോട് പറഞ്ഞില്ല. പക്ഷേ തന്നെ വിളിച്ചവൻ്റെ വാക്ക് അവൻ വിശ്വസിച്ചു. ആ വിളിയോടുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് അബ്രഹാം ഇറങ്ങിപ്പുറപ്പെട്ടത്. ഈ ഇറങ്ങിപ്പുറപ്പെടുന്നവരുടെ കൂടെ വിളി ലഭിക്കാത്ത ചിലരിറങ്ങും. അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ ജഡസ്വഭാവമുള്ളവരാ. അവർ ദൈവത്തിനുള്ളവരല്ല. അതിനാൽ അവർക്ക് വിളി ലഭിച്ചവരല്ല. ആ വിളി ലഭിക്കാത്തവരെ നമ്മുടെ കൂടെ കൂട്ടിയാൽ വിളി ലഭിച്ചവനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വഴിയിലുണ്ടാകും. അബ്രഹാമിനോട് നീ നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും വിട്ടു പുറപ്പെടാൻ ആവശ്യപ്പെട്ടത്, എന്നാൽ കൂടെ വിളിയില്ലാത്തവൻ വന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് അബ്രഹാമിൻ്റെ യാത്രയിലുണ്ടായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, വേർതിരിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട നിങ്ങളോടൊപ്പം വിളിയില്ലാത്തവരുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി വിളിച്ചവനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. ദൈവം ഏത് കാര്യവും പറയുമ്പോൾ വ്യക്തമായും സ്ഫുടമായും സംസാരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അബ്രഹാം തൻ്റെ വിളിയെക്കുറിച്ച് വ്യക്തമായി തെറ്റുകൾ ഉണ്ടായിട്ടും അതിനെ തിരുത്തി മനസ്സിലാക്കി ഉൽപ്പത്തി പുസ്തകം 22:2 സ്ഫുടമായി ദൈവം അവനോട് പറയുന്നു, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന സ്ഥലത്ത് യാഗമർപ്പിക്കുക. യാഗമർപ്പിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും തന്നോട് പറഞ്ഞവൻ, തന്നെ വിളിച്ചവൻ ആരെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവൻ ദൈവത്തിൻ്റെ പ്രസാദം തനിക്ക് ലഭിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ ആ യാഗത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടു. മൂന്നാമതായി, താഴ്മയുള്ളവർക്ക് പ്രസാദം ലഭിക്കുന്നു. ഒന്നാമതായി, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്ന വ്യക്തിക്ക് തെരഞ്ഞെടുപ്പുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് ലഭിക്കുന്നവൻ വിളിച്ചവനിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമതായി, താഴ്മയുള്ളവർക്ക് മാത്രമേ അവൻ്റെ പ്രസാദം ലഭിക്കുകയുള്ളൂ. 1 Petrus 5:5 പറയുന്നു, തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. താഴ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രിസ്തു. ഏത് പ്രതികൂലത്തിലും ദൈവിക വാക്കുകൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായി, ഇസഹാക്കിന്റെ അനുസരണ മനോഭാവവും അവന് ലഭിച്ച നന്മകളും ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തില് 1-2 വാക്യങ്ങള്, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില് ക്ഷാമകാലത്ത് ഞാൻ പറയുന്നിടത്ത് നീ പാർക്ക എന്നുള്ള ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് ക്ഷാമകാലത്ത് 100 മേനി വിളവ് അവന് ലഭിച്ചു. അതുപോലെ പിതാവ് കുഴിച്ച കിണറുകൾ മൂടിയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പിതാവിന് ലഭിച്ചതെല്ലാം അവന് തിരിച്ചു പിടിക്കുവാൻ ദൈവം കൃപ ചെയ്തു. സഹോദരങ്ങളെ, അനുസരിച്ചാൽ നിങ്ങൾക്കും അനുഗ്രഹം ലഭിക്കും. വചനം അനുസരിച്ച് ജീവിച്ചാൽ, പ്രവർത്തിച്ചാൽ ശത്രു നിന്നെ നോക്കി അസൂയപ്പെടുന്ന അവസ്ഥ ദൈവമുണ്ടാക്കും. ചതി, വഞ്ചന ഇവയാൽ എല്ലാം നേടാമെന്ന് കരുതുന്നവർ യാക്കോബിന്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു വടിയോടുകൂടി മാത്രം ജീവനെ ഭയന്നോടി യോർദാൻ കടന്നവനെ സമ്പന്നനാക്കി ദൈവം മടക്കിക്കൊടുത്തരുവാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവന് തെരഞ്ഞെടുപ്പ് ലഭിച്ചവനായിരുന്നു. 2, ബഥേലിൽ വെച്ച് തെറ്റ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവൻ അവൻ്റെ തെറ്റ് തിരുത്തി. ഇന്ന് പലരും തെറ്റ് തിരുത്തി കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവരാ. തെറ്റ് തിരുത്തുവാൻ ആർക്കും സമ്മതവുമല്ല. അതുകൊണ്ട് ഈ സ്വഭാവം കൈവരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റ് മനസ്സിലാക്കിയാൽ തെറ്റ് തിരുത്തി ജീവിക്കുക. അടുത്തായി, പുതിയ സൃഷ്ടിയായി മാറി ദൈവം മുമ്പാകെ സമർപ്പിച്ചവനെ ദൈവം ബഥേലിൽ എത്തിക്കുന്നു. തെറ്റിന് ശിക്ഷ ലഭിച്ചേ മതിയാകുള്ളൂ. വലിയ ചതിയന്റെ അടുത്തുള്ള, അതായത് ലാബാന്റെ അടുത്തുള്ള പരിശീലനം അവനെ അതിന് സഹായിച്ചു. ഫേവർ അഥവാ പ്രസാദം ലഭിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം, തലമുറയെയും ദൈവം അനുഗ്രഹിക്കുമെന്ന്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മക്കൾ, ഫേവർ ലഭിച്ചത് ജോസഫിന് മാത്രം. മാതാപിതാക്കളെ, നിങ്ങൾ മൂലം നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമോ? ഇസ്മായേൽ, ഏശാവ്, ജോസഫിന്റെ സഹോദരന്മാർ, ഇവരിലാർക്കും ദൈവിക തെരഞ്ഞെടുപ്പ് ലഭിച്ചില്ല. അതിനാൽ ഡിവൈൻ ഫേവറിന്, അതായത് ദൈവത്തിൻ്റെ പ്രസാദം ലഭിപ്പാൻ അവർ യോഗ്യരുമല്ലായിരുന്നു. അനേക പെൺകുട്ടികൾ നസറയത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് മറിയയ്ക്ക് മാത്രമാണ്. ഫേവർ 2 വിധത്തിൽ ലഭിക്കും. 1, അൺടോൾഡ് ഫേവർ, അതായത് ചോദിക്കാതെ ലഭിക്കുന്നത്. 2, അൺമെറിറ്റഡ് ഫേവർ, യോഗ്യത ഇല്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നത്. അൺടോൾഡ് ഫേവർ ആൻഡ് അൺമെറിറ്റഡ് ഫേവർ. അഹശ്വേരോശ് രാജാവിന്റെ രാജധാനിയിലെ അന്തപുരത്തിലേക്ക് ഒരു പ്രവേശനം എസ്തർ എന്ന അനാഥ യുവതി ആഗ്രഹിച്ചില്ല. കാരണം അതിനുള്ള യോഗ്യത അവൾക്കില്ലായിരുന്നു. സൗന്ദര്യമുള്ള സകല കന്യകമാരുടെയും കൂടെ താൻ കാണുമോ എന്ന് വളർത്തച്ഛനായ മോർദേഖായിയോട് അവൾ ചോദിച്ചതുമില്ല. എന്നിട്ടും എന്ത് സംഭവിച്ചു? എസ്തറിന്റെ പുസ്തകം 2 കാണാം. ഹേഗായിക്ക് യുവതിയെ ബോധിച്ചു. ദ ഗേൾ പ്ലീസ്ഡ് ഹിം ആൻഡ് വൺ ഹിസ് ഫേവർ. അവളുടെ മേൽ വീണ ഡിവൈൻ ഫേവറിന്റെ പുതപ്പ് മൂലം അവൾ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം അവൻ അവൾക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. അവളെ കണ്ടവർക്കെല്ലാം അവളെ ബോധിച്ചു. യഹൂദ ജനത്തെ ശത്രുവായ ഹാമാന്റെ ഉപായങ്ങളിൽ നിന്ന് രക്ഷിച്ച ധീരവനിതയാണ് എസ്തർ. ഹാമാന്റെ ഭാര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ജനം, അതായത് യഹൂദൻ, അവന് മോർദേഖായി യഹൂദനെങ്കിൽ അവൻ ജയിക്കും, നീ അവനോട് തോറ്റുപോകും. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മക്കളെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ധൈര്യപ്പെടുക. ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചവരെ നശിപ്പിക്കുവാൻ ഒരു ഹാമാനും കഴിയുകയില്ല. ജോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നതിനാൽ ഒരു പൊട്ടക്കിണറിനും ഒരു കൽത്തുറുങ്കിനും അവൻ്റെ ദർശനത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ജയിലറയുടെ വാതിൽ തുറക്കുവാൻ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ, നമ്മുടെ യഹോവ ശക്തനത്രേ. ഹല്ലേലൂയ. നിന്റെ തല താഴ്ത്തിയിടത്ത് നിന്ന് തന്നെ അവൻ നിന്റെ തലയെ ഉയർത്തും. ആര് നിന്നെ എവിടെ ചവിട്ടിത്താത്തോ അവിടെ നിന്നും നിന്നെ ഉയർത്തുന്നവനാണ് നിന്റെ ദൈവം. ഫേവർ ലഭിച്ചവർക്കും കഷ്ടതയുണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നതാകുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടുന്നതാകുന്നു. അതുകൊണ്ടാണ് ദൈവം വിളിച്ചവരെ, തെരഞ്ഞെടുത്തവരെ, അയച്ചവരോട് നിങ്ങൾ പോകുന്ന വഴിയിൽ ഇതുണ്ട്, കഷ്ടതയുണ്ട്, ഭാരമുണ്ട് എന്നൊന്നും പറയാഞ്ഞത്. കാരണം ആ വിളി ആര് സ്വീകരിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ താങ്ങുന്ന കരവുമായി ഒരു ദൈവമുണ്ട്. ആരുടെ പ്രസാദം നാം ആഗ്രഹിക്കുന്നുവോ അവനോടൊപ്പം ചേർന്ന് നടക്കാനും നാം ആഗ്രഹിക്കണം. മനുഷ്യർ നമ്മെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുള്ളവരാകരുത്. തന്നെ സ്നേഹിക്കുന്നവരെയും തൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരെയും അറിയുന്ന ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് അവൻ്റെ പ്രസാദം ലഭ്യമാകുന്നു. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു എന്ന് സങ്കീർത്തനം 37:23 പറയുന്നു. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഇപ്രകാരം ജീവപര്യന്തം അവൻ്റെ പ്രസാദം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്ന നല്ല വ്യക്തിയായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അർഹിക്കാത്ത നന്മകളാണ് നീ തന്നത്. പാപികളായിരുന്ന ഞങ്ങളെ വീണ്ടെടുക്കുവാൻ കാൽവറിയിൽ യാഗമായ പൊന്നു തമ്പുരാനെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. ആ അൺമെറിറ്റഡ് ഫേവർ ഞങ്ങൾക്ക് തന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ വിളിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വിളിച്ചവനിൽ വിശ്വസിച്ചിറങ്ങി പുറപ്പെടുവാനും ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ബൈബിൾ സ്റ്റഡി .co.in ന് വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.